SBS Radio.
നമസ്കാരം, ജോർജി അഗസ്റ്റിൻ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. ജോർജി, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നവംബർ 12 മുതൽ 18 വരെ ദേശീയ റീസൈക്ലിംഗ് വാരമായാണ് ആചരിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഇതിന് കൂടുതൽ പ്രചാരം നൽകുന്നതായും കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ നാഷണൽ റീസൈക്ലിംഗ് വീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ആ വീക്ക് നമ്മൾ ആഘോഷിക്കുന്നത് പ്രധാനമായിട്ടും ആ അതിലേക്ക് കൂടുതലായിട്ട് ഒരു അവയർനെസ് കൊടുക്കാനും കൂടുതൽ റീസൈക്കിൾ ചെയ്യാനായിട്ട് എല്ലാവരെയും എൻകറേജ് ചെയ്യാനുമായിട്ടാണ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. നമുക്ക് റീസൈക്ലിംഗിന്റെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായല്ലോ. അതായത് ചൈന നമ്മുടെ റീസൈക്ലിംഗ് ഐറ്റംസ് ബാൻ ചെയ്തു. അപ്പം നമുക്ക് റീസൈക്ലിംഗ് മെറ്റീരിയൽസ് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് മൊത്തം ഇൻഡസ്ട്രിയിൽ അതൊരു പ്രശ്നമായി മാറി. നമ്മുടെ റീസൈക്ലിംഗ് ചാർജസ് ഇൻക്രീസ് ചെയ്തു. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് ഈ വീക്ക് ആഘോഷിക്കുന്നതിൽ ആരിലെ അത് അവയർനെസ് കൊടുക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നി. അതുകൊണ്ടായിരിക്കണം കൂടുതൽ കൗൺസിലുകളിൽ ഈ വർഷം റീസൈക്ലിംഗ് വീക്ക് ആചരിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്.
ഓക്കെ, ഇപ്പം മഞ്ഞ നിറത്തിലുള്ള ബിന്നാണല്ലോ റീസൈക്ലിംഗ് മാലിന്യങ്ങൾ ഇടാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഇടണമെന്ന കാര്യം പൊതുവിൽ ആളുകളിൽ സംശയം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് പ്രധാനമായും റീസൈക്ലിംഗ് ബിന്നിലേക്ക് പോവേണ്ട നിത്യോപയോഗ സാധനങ്ങളുടെ മാലിന്യങ്ങൾ എന്ന കാര്യം ഒന്ന് പറയാമോ?
പ്രധാനമായിട്ടും നമ്മുടെ പാക്കേജിംഗ് ഗുഡ്സ് ആണ് മെയിൻ ആയിട്ട് അതിനകത്ത് പോകുന്നത്. അതായത് നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ക്യാനുകളെ, നമ്മുടെ ബോട്ടിലുകളെ, നമ്മുടെ മിൽക്ക് ബോട്ടിൽസ്, ജാറുകള്, സ്റ്റീൽ എയറോസൽ ക്യാൻസ്, ഇതെല്ലാം അതിനകത്ത് പോകുന്നതാണ്. പിന്നെ പേപ്പർ എൻവലപ്സ്, നമ്മുടെ ജങ്ക് മെയിലുകള്, നമ്മുടെ ബ്രോഷറുകള്, മാഗസിൻസ്, ടെലഫോൺ ബുക്സ്, ഇതൊക്കെയും നമുക്ക് റീസൈക്ലിംഗ് ബിന്നിലിടാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മിൽക്ക് ബോട്ടിൽസ്, ജ്യൂസിന്റെ ഒക്കെ കാർട്ടൺസ്, കണ്ടെയ്നേഴ്സ്, ഇതെല്ലാം അതിനകത്ത് പോകുന്നതാണ്. ചെറിയ കാർഡ്ബോർഡ് ബോക്സസും നമുക്ക് റീസൈക്ലിംഗ് ബിന്നിനകത്ത് ഇടാം.
ഓക്കെ, ഇതിൽ ഒരു സംശയമുള്ളത് ഞാൻ പലയിടത്തും വായിക്കുകയുണ്ടായി. ഇപ്പം പാലിന്റെ അല്ലെങ്കിൽ കുപ്പിയുടെ, യോഗർട്ട്, നമ്മൾ തൈര് മേടിക്കുന്ന പാട്ടയുടെ ഒക്കെ അടപ്പ് മാറ്റിയിട്ട് വേണം ഇത് റീസൈക്ലിംഗ് ബിന്നിലേക്ക് ഇടാനായിട്ട്. അതുപോലെ അടപ്പ് മാറ്റേ ഗാർബേജ് ബിന്നിലേക്കാണ് പോവേണ്ടത് എന്നൊക്കെ ഞാൻ വായിക്കുകയുണ്ടായി. അപ്പൊ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ?
പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ ലിഡ് ഇല്ലാതിരിക്കുകയാണ് നല്ലത്. കാരണം ലിഡ് ഉണ്ടെങ്കിൽ അത് നമുക്കറിയാം, ഇത് ട്രക്കിനകത്ത് കയറി കഴിയുമ്പോൾ ട്രക്കിനകത്ത് ഒരു ചെറിയ കോമ്പാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ കോമ്പാക്ഷൻ വന്ന് അത് ബേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്, നമ്മുടെ ഇപ്പം മിൽക്ക് ബോട്ടിൽ അത് അടച്ചു വെച്ചിരുന്നാൽ. ഇനി പിന്നെ ഉള്ള ചാൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ മിൽക്ക് ബോട്ടിലും മറ്റും ഇത് ലിഡ് ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി എംപ്റ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ലിഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചില ലിക്വിഡ് സ്റ്റേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കണ്ടാമിനേഷൻ ഉണ്ടാക്കും, അത് റീസൈക്ലിങ്ങിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് ലിഡ് ഇല്ലാത്തതാണ് നല്ലത്, പക്ഷെ അതൊരു വലിയൊരു വിഷയമായിട്ട് നമുക്ക് കരുതേണ്ടതില്ല. കൂടുതൽ റീസൈക്ലിംഗ് പ്രോഡക്റ്റ്സ് റീസൈക്ലിംഗ് ബിന്നിൽ ഇടാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്.
ഓക്കെ, അപ്പം കഴിയുന്നതും ഇത് മാറ്റിയിട്ട് ഇടാൻ നോക്കുകയാണല്ലേ?
അതെ, അതെ.
ഓക്കെ, ഇനി എന്തൊക്കെ റീസൈക്കിൾ ബിന്നിലേക്ക് പോകാം എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി എന്തൊക്കെ പോകാൻ പാടില്ല എന്നതും സംശയം ഉണർത്തുന്ന ഒന്നാണ്. പല സാധനങ്ങളും നമ്മൾ ഇടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കാറുണ്ട് ഇത് റീസൈക്കിൾ ബിന്നിലേക്ക് തന്നെയാണോ പോവേണ്ടതെന്ന്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
പ്രധാനമായിട്ട് പോകുന്നുള്ളത് നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് ബാഗുകളാണ്. നമ്മൾ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ബാഗ് അത് സോഫ്റ്റ് പ്ലാസ്റ്റിക്സ് ആണ്. ആ സോഫ്റ്റ് പ്ലാസ്റ്റിക്സ് നമ്മൾ ഇപ്പോൾ കേബ് സൈഡ് കളക്ഷനിലുള്ള ആ റീസൈക്ലിംഗ് ബിന്നിനകത്ത് ഇടാൻ പാടില്ല. ഇപ്പം 3-4 കൗൺസിലുകൾ അത് സോഫ്റ്റ് പ്ലാസ്റ്റിക്സിന്റെ ട്രയൽ നടത്തുന്നുണ്ട്. ആ 3-4 കൗൺസിലുകൾ ഒഴിച്ച് ബാക്കി ഒരിടത്തും തന്നെ ഈ പ്ലാസ്റ്റിക് ബാഗുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നുള്ളത് നമ്മുടെ ഫുഡ് പാക്കേജിങ്, അതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പിംഗ്, പിന്നെ പ്ലാസ്റ്റിക് റീസൈക്കിളബിൾ ബാഗിൻ്റെ കാര്യം പറഞ്ഞു, റബ്ബിഷ്, ചുമ്മാ വേസ്റ്റ് ആയിട്ടുള്ള റബ്ബിഷ് ഇടാൻ പാടില്ല. ക്രോക്കറി അല്ലെങ്കിൽ പോളിസ്റ്റൈറീൻ ഇതുപോലുള്ള ഐറ്റംസ് ഒന്നും തന്നെ പാടില്ല. പിന്നെ ഓയില്, കെമിക്കൽസ്, ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ്, ഗാർഡൻ വേസ്റ്റ്, നാപ്പീസ്, അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, നമ്മുടെ ബ്രിക്കുകൾ അല്ലെങ്കിൽ സ്റ്റീൽ, വുഡ്, ഇതുപോലുള്ള സാധനങ്ങളൊന്നും തന്നെ റീസൈക്ലിംഗ് ബിന്നിൽ ഇടാൻ പാടില്ല. പിന്നെ ലൈറ്റ് ഗ്ലോബ്സ്, നോർമലി നമ്മൾ ചിലർ അത് ഗ്ലാസ് ആണ് അതുകൊണ്ട് റീസൈക്ലിംഗ് ബിന്നിൽ ഇട്ടാൽ ചെയ്യാമെന്ന് ചിലർ ചിന്തിക്കും, പക്ഷെ അത് പാടില്ല. ലൈറ്റിന് അതിനകത്ത് മെർക്കുറി ഉണ്ട്. മെർക്കുറി വലിയ കണ്ടാമിനന്റ് ആണ്, അത് ഹസാർഡസ് ആണ്, അതുകൊണ്ട് അത് ഒരിക്കലും തന്നെ റീസൈക്ലിംഗ് ബിന്നിൽ ഇടാൻ പാടില്ല. പിന്നെ ക്ലോത്തുകൾ, ക്ലോത്ത് ഐറ്റംസ് ഒന്നും തന്നെ പാടില്ല, ഷൂസ് ഇതൊന്നും പാടില്ലാത്ത ഐറ്റംസ് ആണ്.
ഓക്കെ, അപ്പോൾ ബാറ്ററി ഇതിൻ്റെ അകത്തേക്ക് പോകുന്നില്ലല്ലോ?
ഇല്ല, ബാറ്ററി ഒരിക്കലും നമ്മുടെ കേബ്സ് ആയിട്ട് റീസൈക്ലിംഗ് ബിന്നിനകത്തോ ഗാർബേജ് ബിന്നിലോ ഇടാൻ പാടില്ല. അത് കെമിക്കൽ കെമിക്കൽസ് ഒന്നും തന്നെ പാടില്ല. ബാറ്ററി എന്ന് പറയുന്നത് ശരിക്കും ഒരു കെമിക്കൽ അടങ്ങിയ പ്രോഡക്റ്റ് ആണ്. അത് ഇട്ടാൽ ശരിക്കും അതൊരു ഫയർ ഹസാർഡും കൂടെ ആണ്. അതായത് നമ്മുടെ ട്രക്കില് ഇതിനകത്ത് ഈ കോമ്പാക്ഷൻ നടക്കുമ്പോൾ ഫയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാറ്ററി ഒരിക്കലും നമ്മുടെ ഗാർബേജ് ബിന്നിൽ പോലും ഇടരുത്. ആൾഡി പോലുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഈ ബാറ്ററി കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കൗൺസിലുകൾ ഡീറ്റോക്സ് യുവർ ഹോം എന്ന് പറയുന്ന കെമിക്കൽ കളക്ഷൻ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടുള്ള അത് ചെയ്യുന്ന അവരുടെ ട്രാൻസ്ഫർ സ്റ്റേഷനിലോ ചെന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് കെമിക്കൽസ് എല്ലാം തന്നെ അവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ സാധിക്കും.
ഇതിന്റെ അകത്ത് മറ്റേ പാല് അല്ലെങ്കിൽ മറ്റേ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയിട്ട് വേണമല്ലോ അല്ലെ റീസൈക്കിൾ ബിന്നിലേക്ക് ഇടാൻ?
കഴുകിയിട്ടിടുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കഴുകുകയാണെങ്കിൽ അതിനകത്ത് കണ്ടാമിനേഷൻ കുറച്ചൊന്ന് മാറി കിട്ടും. അത് വലിയൊരു കഴുകൊന്നും കഴുകണമെന്നില്ല, ചെറുതായിട്ടൊന്ന് റിൻസ് ചെയ്താൽ മതിയാവും. നമ്മൾ ആ മിൽക്കൊന്നും മാറി കിട്ടിയാൽ മതി. അതുപോലെ തന്നെ ഏത് ക്യാൻസും ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് ചിടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
ഓക്കെ, ഇതിൽ എനിക്കൊരു സംശയമുള്ളത്, ബ്രെഡിന്റെ ബാഗ് ഉണ്ടല്ലോ, നമ്മൾ ബ്രെഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് ബാഗ്, ഇത് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വാങ്ങിക്കുമ്പോഴുള്ള ബിസ്ക്കറ്റ് ഒരു റാപ്പും അതിനുള്ളിൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ട്രേയോട് കൂടിയാണ് ചില ബിസ്ക്കറ്റുകൾ കിട്ടാറ്. അതുപോലെ തന്നെ നമ്മൾ ടേക്ക് അവേ കോഫി മേടിക്കുമ്പോൾ കിട്ടുന്ന കോഫി കപ്പും ലിഡും, ഈ സാധനങ്ങളൊക്കെ റീസൈക്കിൾ ബിന്നിലേക്ക് പോകാമോ?
ആദ്യം പറഞ്ഞത് കാരണം ബ്രെഡിന്റെ ഇത് പാടില്ല. അത് ബ്രെഡിന്റെ കവർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബാഗ് ആണ്. നമ്മൾ നോർമൽ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ബാഗ് പോലെ തന്നെയുള്ള ഒരു ബാഗാണ് ബ്രെഡിന്റെ ബാഗ്. അതൊരു സോഫ്റ്റ് ബാഗ് ആയിട്ടാണ്, സോഫ്റ്റ് പ്ലാസ്റ്റിക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് കേബ്സൈഡ് റീസൈക്ലിംഗ് ബിന്നിൽ ഇടാൻ പാടില്ല. അത് നമുക്ക് ഷോപ്പിംഗ് സെന്ററുകളിൽ അവര് ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക്സ് കളക്ഷൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാ വൂൾവർത്തിന്റെയും കോൾസിന്റെയും ഒക്കെ ഷോപ്പിംഗ് സെന്ററുകളിൽ സൂപ്പർ മാർക്കറ്റിൽ അവര് അവിടെ ഒരു ബിന്ന് വെച്ചിട്ടുണ്ട്. ആ ബിന്നിനകത്ത് റെഡ് സൈക്കിൾ ബിൻ എന്ന് ആണ് അതിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത്. അതില് സോഫ്റ്റ് പ്ലാസ്റ്റിക്കുകൾ അവിടെ ഇട്ടാല് അവര് അത് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേബ് സൈഡ് റീസൈക്ലിംഗ് ബിന്നിലല്ല അതിന്റെ ഈ സോഫ്റ്റ് പ്ലാസ്റ്റിക്സ് ഇടേണ്ടത്, ബട്ട് സൂപ്പർ മാർക്കറ്റിലെ ബിന്നിനകത്ത് ഇടുക. പിന്നെ പറഞ്ഞത് ബിസ്ക്കറ്റിന്റെ പുറത്തെ അലൂമിനിയം, ഇച്ചിരി ഒരു അലൂമിനിയം ഫോയിൽ പോലെ കാണുന്ന ആ അത് നമ്മുടെ റീസൈക്ലിംഗ് ബിന്നിനകത്ത് ഇടാം. നോട്ട് റീസൈക്ലിംഗ് ബിന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, റെഡ് സൈക്കിൾ ബിൻ, അതായത് ഈ സൂപ്പർ മാർക്കറ്റിലെ ബിന്ന്. അതിനകത്തുള്ള ട്രേ പോണക്കുള്ളത് അത് കുറച്ചുകൂടെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്, അത് നമ്മുടെ കേബ് സൈഡ് റീസൈക്ലിംഗ് ബിന്നിനകത്ത് ഇടാം. അതിന്റെ ആ ഫോയില് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ ബിന്നിലിടാം, ആ ട്രേ നമ്മുടെ കേബ് സൈഡ് റീസൈക്ലിംഗ് ബിന്നിനകത്ത്
ഇടാം.
പിന്നെ ഏതാണ്ട് പറഞ്ഞാൽ കോഫി കപ്പ് നമ്മുടെ കേബ് സൈഡ് റീസൈക്ലിംഗ് ബിന്നിനകത്ത് ഇടാൻ പാടില്ല. കാരണം അതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ലെയർ ഉണ്ട്, ഒരു കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ റീസൈക്ലിംഗിനെ കണ്ടാമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ അതിന്റെ റീസൈക്ലിംഗ് നമ്മൾ ചെയ്യുന്നില്ല, കേബ് സൈഡ് റീസൈക്ലിംഗ് വഴി അത് ചെയ്യുന്നില്ല.
ഓക്കെ. ഇപ്പോൾ നമ്മൾ റീസൈക്കിൾ ചെയ്യേണ്ട സാധനങ്ങൾ ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക് കവറിലാക്കി, അതായത് നമ്മൾ കടയിൽ നിന്നും കിട്ടുന്ന ബാഗിലാക്കിയാണ് റീസൈക്കിൾ ബിന്നിലേക്ക് അങ്ങനെ ഇടുന്നവരുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പാടുള്ള ഒരു കാര്യമാണോ?
അല്ല, അത് നമ്മുടെ റീസൈക്ലിംഗ് ബിന്നിൽ ഐറ്റംസ് എല്ലാം ലൂസ് ആയിട്ട് വേണം ഇടാൻ. നമ്മുടെ ഗാർബേജ് ബിന്നിൽ ഇടുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഏതെങ്കിലും പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടി നമ്മൾ ഇടേണ്ടതുള്ളൂ. റീസൈക്ലിംഗ് ബിന്നിൽ എവറിത്തിങ് ഹാസ് ടു ബി ലൂസ്, പെർട്ടിക്കുലർലി ദർ ഷുഡ് നോട്ട് ബി എനി സോഫ്റ്റ് പ്ലാസ്റ്റിക് ബാഗ്സ്. പ്ലാസ്റ്റിക് ബാഗ്സിനകത്ത് ഇട്ടാൽ അവർക്കത് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് ഓട്ടോമേറ്റഡ് സോർട്ടിംഗ് ആണ് നടക്കുന്നത്. ഇത് വേർതിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ സോർട്ട് ചെയ്യുന്ന ഫെസിലിറ്റിയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ഓട്ടോമാറ്റഡ് സോർട്ടിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ അത് ഇതിന്റെ വെയിറ്റ് കൊണ്ടും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇഫക്റ്റ് കൊണ്ടും ഒക്കെയാണ് അവര് അത് സെപ്പറേറ്റ് ചെയ്യുന്നത് പ്രോഡക്ട്സ്. അപ്പം ആ ഇത് പ്ലാസ്റ്റിക് ബാഗിനകത്ത് കിട്ടിയിട്ടാല് ആ പ്രോസസ്സ് നടക്കുകയില്ല, അവരത് കണ്ടാമിനേഷൻ ആയിട്ട് മാറ്റും, അത് നേരെ ലാൻഡ്ഫില്ലിൽ പോകത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് ഒരിക്കലും റീസൈക്ലിംഗ് ബിന്നിലാത്ത ഇടുന്ന ഐറ്റംസ് ബാഗിൽ കെട്ടി ഇടരുത്.
ഓക്കെ. അതുപോലെ നമ്മൾ ഇന്ത്യൻ കടകളിൽ നിന്ന് മേടിക്കുന്ന മസാല പൊടിയുടെ പ്ലാസ്റ്റിക് കവറുകൾ, അതുപോലെ അരിയുടെ ചാക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്, നമുക്ക് റീസൈക്കിൾ ബിന്നിലിടാമോ?
നമ്മുടെ മസാല ബാഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ്, അത് നോർമലി നമ്മുടെ പ്ലാസ്റ്റിക് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ ബിന്നിലിടാം, പക്ഷേ കേബ് സൈഡ് ബിന്നിലിടാൻ പാടില്ല. അരിച്ചാക്കും റീസൈക്ലിംഗ് ബിന്നിലിടാൻ പാടില്ല. അത് സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ് ബിന്നിലിടാം, പക്ഷേ റീസൈക്ലിംഗ് ബിന്നിലിടാൻ പാടില്ല. സോഫ്റ്റ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിലെടുത്താൽ നമുക്കത് ചുരുട്ടിക്കൂട്ടാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കതിനെ സോഫ്റ്റ് പ്ലാസ്റ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് അല്ലാത്തത് ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. നോർമലി ഈ പ്ലാസ്റ്റിക്സിന് അതിനൊരു കോഡിംഗ് ഒക്കെ ഉണ്ട്. മിക്കവാറും നമ്മുടെ ബോട്ടിൽസിന്റെ ഒക്കെ അടിവശത്ത് 1 to 7 ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതെല്ലാം റീസൈക്കിൾ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഈ സോഫ്റ്റ് പ്ലാസ്റ്റിക്സിന് അങ്ങനെ ഒരു നമ്പറിംഗ് ഇല്ല, അതുകൊണ്ടാണ് അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ലാത്തത് ഇപ്പം നിലവില്.
ഓക്കെ, ഇപ്പൊ ഇത്രയും റീസൈക്ലിംഗിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഈ പ്രോസസ് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെന്ന് കാര്യമൊന്ന് പറയാമോ?
നമ്മുടെ ഈ കേബ് സൈഡിൽ ഇടുന്ന ഈ റീസൈക്ലിംഗ് പ്രോഡക്ട്സ് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒരു മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി MRF എന്ന് പറയും, അങ്ങനെ ഒരു ഫെസിലിറ്റിയിലേക്കാണ് ഇത് പോകുന്നത്. ഇപ്പം നമുക്കിവിടെ ഇത് ചെയ്യുന്ന പല ഏജൻസീസ് ഉണ്ട്, നമ്മുടെ VC ഉണ്ട്, അല്ലെങ്കിൽ ക്ലീൻ അവേ ഉണ്ട്, അല്ലെങ്കിൽ SKM റീസൈക്ലിംഗ് ഉണ്ട്. ഇവർക്കൊക്കെ ഇവരൊക്കെ ഈ MRF നടത്തുന്നവരാണ്. അപ്പം ഈ മെറ്റീരിയൽസ് ഈ ഫെസിലിറ്റിയിൽ ചെന്നാൽ അവിടെ ഓട്ടോമേറ്റഡ് മെഷീനറി വഴി ഇത് സെഗ്രിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം പ്ലാസ്റ്റിക്സ് എല്ലാം ഒന്നിച്ച് ഒരിടത്ത് വരും, ഗ്ലാസ് ഐറ്റംസ് വേറെ വരും, മെറ്റൽ ആൻഡ് അലൂമിനിയം പ്രോഡക്ട്സ് അത് സെപ്പറേറ്റ് ആയിട്ട് മാറും, പേപ്പറും കാർഡ്ബോർഡ്സും അതും വേറെ ആയിട്ട് മാറും. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അവർ ഓരോ ഐറ്റംസും ബെയിൽ ചെയ്താണ് പ്രോസസ്സിംഗ് കമ്പനികളിലേക്ക് അത് അയക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ അയച്ചുകൊണ്ടിരുന്ന ആ പ്രോഡക്ട്സ് ആണ് ചൈന ബാൻ ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം റീസൈക്ലിംഗിൽ ഇപ്പം വന്നിരിക്കുന്ന ആ പ്രോബ്ലംസ്. അതായത് ഈ അടുത്ത കാലം വരെയും ഈ കമ്പനികൾ കൗൺസിലുകൾക്ക് പൈസ തരുമായിരുന്നു, ഇങ്ങോട്ട് പൈസ തരുമായിരുന്നു. എന്തിന്? ഈ പ്രോഡക്ട്സ് നമ്മൾ കൊടുക്കുന്നതിന്, ഈ റീസൈക്കിളബിൾസ് ഇവിടെ കേബ് സൈഡിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് അവർ കൗൺസിലിന് പൈസ തരുമായിരുന്നു. ഇപ്പോൾ മിക്കവാറും കൗൺസിലുകളെല്ലാം തന്നെ അങ്ങോട്ട് പൈസ കൊടുത്താണ് അവരെ കൊണ്ട് ഈ സാധനം എടുപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് എക്സ്പെൻസ് കൂടി, കൗൺസിലുകൾക്ക് എക്സ്പെൻസ് കൂടി. അതുകൊണ്ടാണ് മിക്കവാറും കൗൺസിലുകൾ ഈ വർഷം വേസ്റ്റ് കളക്ഷന് റേറ്റ് കൂട്ടിയത്.
ഓക്കെ, അപ്പൊ ഇതിൽ സോഫ്റ്റ് പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് സാധനങ്ങളും വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ?
കണ്ടാമിനേറ്റഡ് ഐറ്റം ആണെങ്കിൽ അവർക്ക് എന്താണ് ആ ലോഡ് തന്നെ റിജക്ട് ചെയ്യേണ്ടി വരും ചില സമയങ്ങളിൽ. ക്ലീൻ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഈ കമ്പനികൾക്ക് ആവശ്യം. അവിടെ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ വില കുറയും. ഇപ്പം നമ്മൾ എന്താ പറയുന്ന റബ്ബർ പ്രോഡക്ട്സിന്റെ കാര്യം നമുക്കറിയാമല്ലോ നാട്ടില്, അതില് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേഡ് കുറഞ്ഞ റബ്ബർ ആണെങ്കിൽ അതിന് വില കുറവാണ്. എന്ന് പറഞ്ഞ കണക്ക് ഇവിടെ പ്ലാസ്റ്റിക്സിനും, പ്ലാസ്റ്റിക്സിൽ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ അതിന് വില കുറവാണ്. അതുകൊണ്ട് കമ്പനിക്കാർ വളരെ കുറച്ച് തുകയെ അവർ കൊടുക്കുകയുള്ളൂ. കൂടുതൽ റീസൈക്ലിംഗ് നടക്കണമെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ചെല്ലണം, എങ്കിൽ മാത്രമേ അവരുടെ പ്രോഡക്റ്റില് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കുകയുള്ളൂ.
ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ റീസൈക്കിൾ മെറ്റീരിയൽസ് കൊണ്ട്, അതായത് റീസൈക്കിൾ മാലിന്യങ്ങൾ കൊണ്ട് ഓസ്ട്രേലിയ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും?
ഓസ്ട്രേലിയയിലെ റീസൈക്ലിംഗ് പ്രോഡക്ട്സ് കൊണ്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്, പക്ഷേ വളരെ കുറവാണ്. അതാണ് നമുക്ക് ഈ അടുത്ത കാലം വരെ നമ്മൾ കൂടുതലും പ്രോഡക്ട്സ് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതിന് കാരണം അതാണ്. കാരണം നമുക്കിവിടെ ലേബർ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് നമുക്കിവിടെ ഈ റീസൈക്ലിംഗ് പ്രോഡക്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് അത്ര കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല. പക്ഷേ എങ്കിലും പല കമ്പനികളും റീസൈക്ലിംഗിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം റിപ്പിൾസ് എന്ന് പറയുന്ന ഒരു റീസൈക്ലിംഗ് കമ്പനി, അവര് സ്ട്രീറ്റ് ഫർണിച്ചറുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗാർബേജ് ബിന്നുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ്. അതായത് നമ്മുടെ ഈ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്സ് അത് വീണ്ടും മെൽറ്റ് ചെയ്ത് അതിൽ നിന്നാണ് അവര് ഇതുപോലുള്ള ഐറ്റംസ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ബൊല്ലാട് അല്ലെങ്കിൽ പോസ്റ്റുകള് ഫെൻസുകള് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ട് ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല പല സാധനങ്ങള് കമ്പനീസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, തീർച്ചയായിട്ടും എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് പി എസ് മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ജോർജി അഗസ്റ്റിൻ.
താങ്ക് യു സാൽവി.
Tell us what you think. Like us on Facebook or follow us on Twitter.